ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് ബിസ്മി. അതിന് കൂടുതൽ പറയുന്നില്ല. അതിൽ നിലവിലുള്ള മൂന്ന് അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, നിലവിലുള്ള അഭിപ്രായം തന്നെയാണ്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് ഇപ്പൊ നിലവിലുള്ള പരിഭാഷ. അതിന് അബുദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ ഒരു വലുതാക്കി എഴുതും. ആ തുടക്കത്തിൽ വലുതാക്കി എഴുതിയിട്ട് അത് അബുദ ഊന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് വിശദീകരിക്കാറാണ് സാധാരണ പണ്ഡിതന്മാർ. അതിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ബി കഴിഞ്ഞിട്ട് അലിഫില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യാഖ്യാനത്തിന് വലിയ പ്രസക്തി ഇല്ല. പിന്നെ അവിടുന്ന് ഒരു അലിഫിനെ കളയാൻ ഭാഷാപരമായിട്ടോ ഖുർആനികമായിട്ടോ അതിന് തെളിവില്ല. അവര് പറയുന്ന അവിടുത്തെ അലിഫ് മഹദൂഫാണ്, അലിഫ് കളഞ്ഞിട്ടാണ്. അലിഫ് കളയാൻ ഭാഷാപരമായിട്ടോ ഖുർആനികമായിട്ടോ തെളിവില്ല. ഖുർആനികമായി തെളിവില്ല എന്നില്ലെങ്കിൽ നമ്മൾ എന്താ ഇഖ്റാ ബിസ്മി എന്നുള്ളടത്ത് അലിഫ് കളഞ്ഞിട്ടില്ല, കളയാതെ തന്നെ എഴുതിയിട്ടുള്ളത്. ഇഖ്റാ ബിസ്മി എന്നുള്ളടത്ത് അലിഫുണ്ട് അവിടെ, അതാണ് ബിസ്മി. അതുപോലെ തന്നെ ഇസ്മു എഴുതിയ ഒരു സ്ഥലത്തും അലിഫ് ഖുർആനിൽ എവിടെയും കളഞ്ഞിട്ടില്ല. വദക്കറസ്മല്ലാഹി അലൈഹ വയുദ്ക്കറസ്മല്ലാഹി അലൈഹ എന്നൊക്കെ നിങ്ങൾ ഇസ്മ എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിടത്തൊക്കെ അലിഫിനെ കളഞ്ഞിട്ടില്ല. ഇഖ്റാ ബിസ്മി എന്ന് പറഞ്ഞിടത്ത് അലിഫിനെ കളഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഒന്നും കളയാത്ത അലിഫിനെ ഈ ബിസ്മിയുടെ അവിടുത്തെ എത്തിയപ്പോ കളയാൻ യാതൊരു ഭാഷാപരമായിട്ടോ ഖുർആനികമായിട്ടോ നിയമമില്ല എന്നാണ് പറഞ്ഞു. പിന്നല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബിസ്മില്ലാഹി എന്നിട്ട് ഒരു വ്യാഖ്യാനമുണ്ട്. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി മൂന്ന് രൂപത്തിലും വായിക്കാം. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയുന്നത് എന്താ ഉറപ്പില്ല, ഉറപ്പ് എന്ന് പറയുന്നത് ഇത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഖുർആനികമായി ശരി എന്ന് തോന്നുന്നത് നമ്മൾ പറയാമെന്ന് മാത്രം. ഇപ്പൊ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ വസമയത്തിമൂന്ന് പറഞ്ഞാൽ അടയാളം വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ചാപ്പ കുത്ത, ഈ കയ്യുമ്മയൊക്കെ ചാപ്പ കുത്തുന്നതിനാണ് വസമയത്തിമു സിമ് എന്ന് പറയുന്നത്. സുമ് സെമ് സിമ് എന്ന് പറയും. വസമ എന്ന് പറഞ്ഞാൽ ചാപ്പ കുത്തി എന്നാണ്. ഈ കയ്യുമ്മയൊക്കെ ചില ആളുകളുടെ കയ്യുമ്പുണ്ടാവും പച്ച കുത്തുക. ഒരു പച്ച ഒരു എന്തെങ്കിലുമൊക്കെ ഈ ഹിന്ദുക്കളുടെയൊക്കെ കൂടുതലുണ്ടാവും. അപ്പൊ ദൈവത്തിന്റെ ഒരു ചിഹ്നം എന്നുള്ള നിലക്ക്, ഒരു എംബ്ലം എന്നുള്ള നിലക്കാണ് ദൈവത്തിന്റെ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ ചിഹ്നത്തോട് കൂടി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അതാണ് ബിസ്മില്ലാഹി. അത് മൂന്ന് രൂപത്തിൽ ഖിറാഅത്തുണ്ട്, ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി, മൂന്ന് രൂപത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സി ഡിയിൽ എവിടെന്നെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആധുനികമായി വന്ന വ്യാഖ്യാനം, കമറുസമാനെ പോലെയുള്ള ആധുനികരായ പല പുതിയ പണ്ഡിതന്മാരും പറഞ്ഞ വ്യാഖ്യാനം, അത് അള്ളാഹുവിന്റെ കിതാബിന്റെ വിശേഷണമാണ്. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ വേദം, അതാണ് ഭസ്മ എന്ന് ഒരൊറ്റ വാക്കാണ്. ബി ടീമിനല്ല, ഭസ്മില്ലാഹി എന്നുള്ള ഒരൊറ്റ വാക്കാണ് അത്. അള്ളാഹുവിന്റെ വേദം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ വേദമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് അവര് തെളിവ് പറഞ്ഞത് സൂറത്ത് പിന്നെ പ്രവാചകനായ നോഹിന്റെയും പ്രവാചകനായ സുലൈമാനിന്റെയും ഉദ്ധരണി എടുത്തിട്ടാണ് അവർ തെളിവ് പറഞ്ഞത്. സുലൈമാനിലെ കത്ത് എഴുതുന്നുണ്ട്, ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാ. തീർച്ചയായും ഇത് സുലൈമാനിൽ നിന്നാണ്, ഇത് അള്ളാഹുവിന്റെ കിതാബാണ്. അതാണ് അതിനുശേഷം ഇന്നീ ഉൽക്കിയ ഇലയ്യ കിതാബുൻ കരീം എന്ന് പറഞ്ഞത്. എനിക്ക് മാന്യമായ ഒരു വേദം എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സഭയിലെ രാജ്ഞി വിളിച്ചു പറഞ്ഞത്. അവരതിന് തെളിവ് പറയുന്നതാണ്. പിന്നെ പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ, ആ ജനത, ആ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം, ആ സമൂഹം സഞ്ചരിക്കുന്നത്, അതാണ് ആ കപ്പൽ. അത് മനസ്സിലാവുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ കപ്പൽ എന്താണ്. നിങ്ങളോട് പറഞ്ഞില്ല വരിക, ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഔദ്യോഗിക വിഭാഗത്തിന്റെ കപ്പൽ കൊടുത്തിട്ട്, ചിഹ്നം കൊടുത്തിട്ട് അവിടെ ഔദ്യോഗിക വിഭാഗം എന്ന ആ കപ്പലിന്റെ തോട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടുണ്ട് അതിന്റെ തോട്ടിൽ കമാൻഡ്, ഇത് മുങ്ങിപ്പോകാൻ പോണ കപ്പലാണ്, മുങ്ങാൻ പോണ കപ്പലാണ് ഇത് എന്ന്. അതിന്റെ അർത്ഥം അത് കപ്പലല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു സംഘടനയാണത്. അപ്പൊ നൂഹ് നബിയുടെ ആ സമൂഹം, അതാണ് ആ കപ്പല്, ആ സമൂഹം സഞ്ചരിക്കുന്നതും അവരുടെ ഒഴുക്കും അവർ മുന്നോട്ട് നീങ്ങുന്നതും ഈ ബിസ്മില്ല കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിലൂടെയാണ് അവരുടെ സഞ്ചാരം എന്നാണ്. അതാണ് ബിസ്മില്ലയിലൂടെയാണ് ആ കപ്പല്, അതായത് നൂഹ് നബിയുടെ ആ സമൂഹത്തിന്റെ സഞ്ചാരം. നൂഹ് നബിയുടെ സമൂഹത്തിന്റെ പോക്കും അതിന്റെ ലക്ഷ്യവും അവരുടെ മാർഗവും ഈ ബിസ്മില്ലയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബാണ്. ഈ മൂന്ന് അഭിപ്രായമാണ് ഇന്ന് നിലവിൽ ഇതുവരെ 10-45 പരിഭാഷകൾ വായിച്ചതിലും എനിക്ക് കിട്ടിയ മൂന്ന് അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഏകദേശം ഖുർആനിനോടും ഭാഷയോടും ഏകദേശം യോജിക്കുന്നത് ഇതാണ്. അതില് നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്കും അന്വേഷിക്കണം. ഇന്ന തീർച്ചയായും നാം അവിടെയൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നാം എന്ന് പറയുന്നത് ചിലോട്? അതൊന്നിപ്പോ ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണങ്ങൾ. ചിലടത്ത് അള്ളാഹുവിനെ റബ്ബിർജിഉ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇർജിഉനി എന്നാണ് ശരിക്കും പറയേണ്ടത്, നീ എന്നെ മടക്കി തരണമേ. ഇർജിഉനി, നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാലും എന്ന് ബഹുവചനത്തോട് പറയുമ്പോൾ. ഇപ്പൊ ഞാൻ ഒരാളോട് പറയുകയാണെങ്കിൽ ഉൻസുർ നീ എന്നാ പറയാം, എന്നെ സഹായിക്കൂ. ഇതിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ പറയാം ഉൻസുർ നീ എന്നാ പറ, എന്നെ ഒന്ന് സഹായിക്കൂ. നിങ്ങളോട് എല്ലാരോടും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഉൻസുറു നീ എന്നാ പറയാം, ഉൻസുർ ഉൻസുറ ഉൻസുറു കും കൂമ കൂമു. ഒരാളോടും ഇപ്പൊ അതിൽ നിൽക്കാൻ പറയുകയാണെങ്കിൽ കുംന്നാ പറയാം. നിങ്ങളോട് എല്ലാരോടും കൂടി നിൽക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ കൂമൂന്നാ പറയാം. അപ്പോ അള്ളാഹു എന്ന് പറയുന്ന ഒരാളോട് ഇർജിയ നീ എന്ന ഖുർആനിലെ ഒരു പ്രയോഗം. ഭാഷാപരമായിട്ട് പല പ്രശ്നങ്ങളും അത് ഈ ഖുർആനിൽ പഠിക്കാൻ ഇനിയുണ്ട്. അത് ഞാൻ അതിന്റെ സന്ദർഭത്തിൽ പറയേണ്ടത് എന്തുകൊണ്ടാണ്, ഇവിടെ ഇപ്പൊ നമ്മൾ അള്ളാഹു തന്നെ വെക്കുക, ഇന്ന തീർച്ചയായും നാം, തീർച്ചയായും നാം ആണ് അകത്തൈന നിനക്ക് നൽകിയത്. കാരണം നിനക്ക് തീർച്ചയായും നിനക്ക് നാം നൽകിയിരിക്കുന്നു. നൽകുന്നല്ല, ഇവര് പറയുന്ന ഹൗദൽ കൗസർ പരലോകത്തിൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞെന്നാണ്. അതിന് ഭാഷാപരമായിട്ട് തെളിവില്ല, ഖുർആനികമായിട്ട് തെളിവില്ല. അത് പൈതൃകമായി കിട്ടിയ ഹദീസിന്റെ വ്യാഖ്യാനാണ്, ഖുർആനിൽ അതിന് തെളിവില്ല, ഭാഷാപരമായിട്ടും തെളിവില്ല. അതിനാണെങ്കിൽ ഇന്നാസ നുഴത്തിക്കാന്നാ പറയാം. അതിന് ഞാൻ അടുത്ത് തന്നെ നിനക്ക് നൽകും എന്നാ പറയാം. അകത്തൈനാന്ന് പാസ്റ്റായിട്ടല്ല പറയാം, ഞാൻ തീർച്ചയായും നാം നിനക്ക് നൽകി കഴിഞ്ഞു. അൽ കൗസർ, അൽ കൗസർ എന്ന് പറഞ്ഞ ഫൗ അൽ എന്ന രൂപത്തിലാണത്. ഫ അല എന്ന് പറയുന്ന ക്രിയയെ ഫ വ അൽ എന്ന രൂപത്തിലാക്കുമ്പോൾ അതിന്റെ ഒഴുക്കാണ് ആ ക്രിയയിൽ പറയുന്ന സംഗതിയുടെ ഒഴുക്ക്, ധാരാളം എന്നുള്ള അർത്ഥത്തിന് വരുന്ന വാക്കാണത്. ധാരാളം നമ്മൾ പറയുന്നത് അതാണ് കൗസർ. ഇപ്പൊ ശതന എന്നുള്ളതിനാണ് ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ശതന എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. ധിക്കരിച്ചു, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ ധിക്കാരം ഒരാളിൽ നിന്ന് അങ്ങേയറ്റം ഒഴുക്കുണ്ടാകുകയാണെങ്കിൽ അവനെ ഷെയ്ത്താൻ എന്നാ പറയാം. അതാണ് ഷെയ്ത്താൻ. ഖുർആനിൽ ബലസ എബിലിസു എന്നുള്ള വേർഡുണ്ട്, അബിലസ യുബിലിസു ബലസ എന്നൊക്കെ വേർഡുണ്ട്. അതിനാണ് ഈ ബിലീസ് ഉണ്ടായത്, നിരാശനാകുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചും അവരുടെ മാർഗനിർദ്ദേശത്തെ കുറിച്ചും ഇത് മാനവരാശിയുടെ ഗുണകരമാണ് ആവുമോ എന്ന കാര്യത്തിൽ നിരാശ കൊണ്ട് അതിനെ നിഷേധിച്ചു പോകുന്ന ഏത് മനുഷ്യനുണ്ടോ അവനാണ് ഈ ബിലീസ്. അത് പോട്ടെ, ഞാൻ ഈ കൗസർ പറയാനാണ്. അപ്പൊ കസുറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കൗസർ ഉണ്ടായത്. കസുറ കസീർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധാരാളം എന്ന. കസീർ ഇന്ന കസീറമ്മിൻ എന്നാസി എന്നൊക്കെ പറയണ്ടല്ലോ, ധാരാളം ജനങ്ങൾ. അപ്പൊ കസുറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കൗസർ ഉണ്ടായത്, അതായത് ധാരാളം. ഒരുപാട് ആശയങ്ങളുള്ള ഒരു അക്ഷയ പാത്രം, അതാണ് ഒരു അക്ഷയ പാത്രമാണത്. അതാണ് ഖുർആൻ ഈ സന്ദേശം. മാത്രമല്ല അത് അൽ കൗസറാണ്, സാധാരണ കൗസറല്ല. അല്ലിട്ട് പറഞ്ഞിട്ടുണ്ട്, സാധാരണ നബിക്ക് കൊടുത്ത ഏതെങ്കിലും സ്വത്തോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ഭൂസ്വത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല. ഇതൊരു പ്രത്യേകമായ ഒരു വസ്തുവാണ് ആ കൊടുത്തിരിക്കുന്നത്, അത് കുർആനാണ്. അതാണ് അൽ കൗസർ എന്ന് പറയുന്നത്. മറ്റേ ഞാൻ പറഞ്ഞപ്പോ ഇന്ന് ഇപ്പോ ഒരു നടന്ന ഒരു രാവിലെ ഞാനായിട്ട് നടന്ന ഒരു പണ്ഡിതനായിട്ടുള്ള ചർച്ചയില് ഖിബിലയുടെ ചർച്ച നടന്നിട്ടുണ്ട്, ചർച്ച സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തന്നെ അതിൽ മുഹമ്മദ് നബിയുടെ അൽ ഖിബിലയാണ്, ആ സമൂഹത്തിന്റെ ഖിബില അവരുടെ മാർഗനിർദ്ദേശം. അറബ് സമൂഹം ഏതൊരു മാർഗനിർദ്ദേശമാണോ പിന്തുടർന്ന് പോന്നിരുന്നത് അത് അവരുടെ ഖിബില. അതാണ് ഒമാ ജാലന ഖിബിലത്തില്ലത്തി കുന്ത നബിയുടെ അൽ ഖിബിലയാണ്. സയഫൂലു സുഫഹാവും മാ വല്ലാഹും അൻ ഖിബിലത്തിഹിം, അവിടെ അൽ ഖിബില എന്ന് പറഞ്ഞില്ല, അൻ ഖിബിലത്തിഹിമുല്ലത്തി, അവരുടെ ഖിബിലയിൽ നിന്ന് എന്താണ് ഇപ്പൊ ഈ മാറ്റിയിരിക്കണേ എന്ന് ഉടനെ വിഡ്ഢികളായ ആളുകൾ ചോദിച്ചേക്കും. അവര് ആ സമൂഹം, അറബ് സമൂഹം അവര് പിന്തുടർന്നു പോന്നിരുന്ന മതങ്ങളും മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെ മാറ്റി ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഇപ്പോൾ ഈ തിരിക്കുന്നത് എന്താണ് എന്ന് ഉടനെ ചിലപ്പോൾ നിനക്ക് ചോദ്യം വന്നേക്കാം, ചിലപ്പോൾ ചില വിഡ്ഢികളായ ആളുകൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അൽ ഖിബില. അപ്പൊ ഒരു സമൂഹത്തിനെ പിന്തുടരാനും അവരുടെ ദിശാബോധം, അവർക്ക് ദിശ നൽകാനുമുള്ള ദിശാബോധമാണ് എന്റെ ഈ ഖിബില. പക്ഷെ മുഹമ്മദ് നബിയുടെ എന്താണ്? അൽ ഖിബിലയാണ്, അത് ഈ ഖുർആനാണ്. അതായത് ഈ ദൈവികമായ മാർഗനിർദ്ദേശമാണ് അത്, അല്ലാതെ ഒരു കെട്ടിടമല്ല. അത് നമ്മൾ പുസ്തകത്തിലുണ്ട്, എന്റെ ക്ലാസ്സുകളിലും പറഞ്ഞു. എന്നെ പോലെ തന്നെ നമ്മുടെ അൽ കൗസറാണ്, ഇത് പ്രത്യേകമായി മനുഷ്യ സമൂഹത്തിന് വേണ്ടി മുഹമ്മദ് നബിക്ക് കൊടുത്ത പ്രത്യേകമായ ഒരു ധാരാളം ആശയങ്ങളുള്ള ഒരു അക്ഷയപാത്രം എന്ന് പറഞ്ഞ ഖുർആൻ നിനക്ക് ഇത് നൽകിക്കഴിഞ്ഞപ്പോ ഏകദേശം ഈ ഖുർആനിന്റെ അവസാനത്തേക്കെത്തി, അവസാനത്തേക്കെത്തിന് നിന്റെ വിജയം വന്നാ മതി, ഇതിന് ഭാരവെക്കുന്ന ആളുകളുടെ നാശം ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി, പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് അതിന് സംരക്ഷണത്തിന് രണ്ട് അധ്യായം ഇറക്കിയ ഏകദേശം ഈ കൗസുപ്പിന് ഖുർആൻ അവസാനിക്കാൻ പോവുകയാണ്. ഖുർആൻ ഏകദേശം നൽകിക്കഴിഞ്ഞു, പിന്നെ അടുത്ത അധ്യായം പ്രഖ്യാപനം, പിന്നെ ഒരു സമൂഹത്തിന്റെ വിജയത്തിനെ കുറിച്ചുള്ള അറിയിപ്പ്, പിന്നെ ഇതിന് വരുന്ന പാരകൾ എന്നും ഏത് കാലഘട്ടത്തിലും നശിക്കുമെന്നുള്ള ഒരു അറിയിപ്പ്, അത് കഴിഞ്ഞ് ഇതിനെ പൈശാചികമായ പ്രേരണകളോ കൈകടത്തലുകളോ ഇതിലേക്ക് വരരുത് എന്നുള്ള നിലയ്ക്ക് രണ്ട് സംരക്ഷണത്തിന്റെ രണ്ട് അധ്യായവും വെച്ചാൽ ഈ ഖുർആൻ കൺക്ലൂഷൻ ആകാൻ പോകുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇപ്പൊ സെല്ലി തീർപ്പിക്ക, നിന്റെ രക്ഷിതാവിന്റെ മഹത്വം നീ ഇവിടെ, അവന്റെ വിധിവിലക്കുകൾ നീ ഇവിടെ സ്ഥാപിക്കണം. അതാണ് ഇപ്പൊ സെല്ലി തീർപ്പിക്ക, നിന്റെ രക്ഷിതാവിന്റെ, രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, സമൂഹത്തിന് സംരക്ഷണമായി തീരുന്ന ഈ പ്രത്യയശാസ്ത്രത്തെ നീ ഇവിടെ സ്ഥാപിക്കുകയും നീ പിന്തുടരുകയും ചെയ്യണം. അതാണ് റബ്ബ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റഹ്മാൻ എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാഹു എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മാറ്റി മാറ്റി പറയും ചില സ്ഥലങ്ങളിൽ, അതിന് കാരണങ്ങളുണ്ട്, വെറുതെ പറയല്ല. ചിലയിടത്ത് അള്ളാഹ് എന്ന് പറയും, ചിലയിടത്ത് റബ്ബ് എന്ന് പറയും, ചിലയിടത്ത് റഹ്മാൻ എന്ന് പറയും, ചിലയിടത്ത് റഹീം എന്ന് പറയും. ഇത് വെറുതെ അള്ളാഹു കണ്ണോട്ടന്റെ വടി പോലെ കുത്തിയതല്ല, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇവിടെ റബ്ബ് എന്ന് പറയുന്നത് മാനവരാശിയുടെ സംരക്ഷണം, അതാണ് റബ്ബ്. മാനവ സമൂഹത്തിന് സംരക്ഷണമായി വർദ്ധിക്കേണ്ട ഈ പ്രത്യയശാസ്ത്രത്തെ നീ പിന്തുടരുകയും നീ ഇതിവിടെ സ്ഥാപിക്കുകയും ചെയ്യുക. വൻഹർ, ഇതിന് വരുന്ന ഏതൊക്കെ എതിർപ്പുകളും ഏതൊക്കെ പിന്നെ തടസ്സങ്ങളും ഉണ്ടോ അതിനെതിരെ നീ ജാഗ്രത പാലിക്കുക. അതാണ് സ്റ്റാൻഡപ്പ് എന്നാണ് എന്നെ എഴുതിയിരിക്കുന്നത്. അതിന് ഒരു ഉറച്ച്, അതിനെതിരിൽ വരുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ നീ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നെ സാനിയൊക്കെ ഹുവൽ അബുത്തർ, നിന്നെ എതിർക്കുന്നവൻ, നിന്റെ ആശയം അത്ര ഗുണകരമല്ല എന്ന് പറയുന്ന നിന്നെ എതിർക്കുന്ന നിന്റെ ശത്രു താനെ നശിച്ചുകൊള്ളും, അവൻ തന്നെയാണ് നശിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത്രയാണ് അതിന്റെ ചുരുക്കിയ വിശദീകരണം. അല്ല അബുത്തർ തന്നെ നശിക്കുന്നവൻ, അതാണ് ആ വാലറ്റവെന്ന് അത് പേര് വേറൊരു അർത്ഥം പറഞ്ഞു. അതെന്താ പറഞ്ഞാൽ നബിക്ക് ആൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നബിയെ വാലറ്റവൻ എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് ഓലെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടി അള്ളാഹു ആയച്ചിറങ്ങിയതാണ്, അങ്ങനെയൊക്കെ വ്യാഖ്യാനമുണ്ട്. അതൊന്നുമല്ല, അല്ല അബുത്തർ എന്നാണ് ഇബുത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടി തകരുക, നശിക്കുക എന്നാണ്. അതാണ് അല്ല അബുത്തർ, ഇബുത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടി തകർന്നു നശിച്ചു എന്നൊക്കെയാണ് അതിന്റെ വേർഡ് മീനിങ്. ഇത് ഇപ്പൊ ഒരു പുതിയ ഒരു ഇത് പറയുന്നത്, നമ്മൾ ഭാഷയിൽ ഇല്ലാത്തത് പറയണം, ഭാഷയിൽ ഇല്ലതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഭാഷയിൽ ഇല്ലാത്തതല്ല പറയുന്നത്, ഇത് വെറുതെ ആക്ഷേപിക്കുകയാണ്. സത്യത്തിൽ ഭാഷയിലും ഖുർആനിലും ഉള്ളതാണ് നമ്മൾ പറയുന്നത്, അതിന്റെ അപ്പുറം ഒന്നും പറയുന്നില്ല. ഇപ്പൊ സ്വല്ല എന്നുള്ളതിന് നിസ്കാരം എന്നുള്ളതാ ഭാഷയിൽ ഇല്ലാത്തത്, പിന്തുടരുക എന്നുള്ളത് അതിന്റെ ഭാഷാർത്ഥമാണ്. ഹജ്ജ് എന്നുള്ളത് ഇതിന്റെ ഈ കർമ്മങ്ങൾ മുഴുവൻ അടങ്ങിയതാണെന്നുള്ളതാണ് ഭാഷയിൽ ഇല്ലാത്തത്. അതിന്റെ ഭാഷാർത്ഥം വാദം ബാധിക്കുക, സംവദിക്കുക, പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക എന്നുള്ളത് അതിന്റെ ഭാഷാർത്ഥമാണ്. ഭാഷാർത്ഥമാണ് നമ്മൾ ഖുർആനോ പറയുന്നത്. പിന്നെ ചിലവർക്ക് നമ്മൾ സാഹിത്യം പറയും, അത് ആലങ്കാരികം. എല്ലാ ഭാഷയിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ടത്, എല്ലാ ഭാഷയിലും ആലങ്കാരികം ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പല് അത് മലയാളത്തിലുള്ളതാണ്, എല്ലാ ഭാഷയിലുള്ളതാണ് അത്. അത്തരം പ്രയോഗങ്ങൾ ഖുർആനിൽ മാത്രം അത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് അവർ പറയും. എന്നാൽ ഇവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അവർ പ്രയോഗിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിടത്ത് ആലങ്കാരികം പ്രയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സുഹൃത്ത് മാഷുമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ സംസാരിച്ചു. അവർ പറയുന്നതൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം, ഞാൻ പറഞ്ഞു നിങ്ങള് വാതിലുകൾ അടച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും പൊട്ടി അടക്കപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞാൽ എന്താ, അത് വഴി മാർഗങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, പക്ഷെ അള്ളാഹ്ക്ക് പറയാൻ പാടില്ല. ഇപ്പൊ യൂസഫിന്റെ മുന്നില് പിന്നെ അവിടുത്തെ ഇമ്രാനത്തെ പൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നിട്ട ഓരോ വഴികളുമാണ് അവിടെ അടക്കപ്പെട്ടത്, പൊട്ടിയടക്കപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞാൽ പറ്റൂല. അത് വാതിലെന്നെ ആകണം, അത് വാതിലെന്നെ ആകണം. നേരെ മറിച്ച് നമുക്ക് ഉപയോഗിക്കാം, എടോ എന്റെ മുന്നില് എല്ലാ മുന്നിൽ ഇനി മുന്നോട്ട് ഒരു വഴിയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ വീട്ടിലെ വാതിലല്ല. വഴത്തസിൻമൂപ്പിഹബിലില്ലാഹി ജമിയാന്ന് പറഞ്ഞാൽ അവർക്ക് സാഹിത്യം പറയാം. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലാണെന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് സാഹിത്യം പറയാം. പ്രവാചകൻ വിളക്കാണെന്ന് പറഞ്ഞാൽ അവിടെ സാഹിത്യമാണെന്ന് പറയാം. നിങ്ങൾക്കൊരു നീന്താൻ ഇറക്കിത്തന്നിരിക്കുന്നു എന്നാണ് അവിടെ സാഹിത്യമാണെന്ന് പറയാം. പക്ഷെ കപ്പൽ സാഹിത്യമാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല, അത് പറ്റൂല. നിങ്ങൾ വാതിലുകളുടെ പിന്നിലൂടെ പ്രവേശിക്കരുത് എന്ന് കുറയാറുണ്ട്. അത് പിൻവാതിൽ നിയമനം പറ്റൂല, അത് ആകാൻ പറ്റൂല. അത് നമ്മുടെ വീട്ടിന്റെ അടുക്കളയിൽ കൂടി കിടക്കരുത് തന്നെയാണ് എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാ അങ്ങനെ തന്നെ എഴുതി എത്തിക്കണ പേര്. പിതാവ് മക്കളോട് ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വാതിലിലൂടെ കിടക്കരുത് എന്ന് പറയുന്നുണ്ട്, അവരുടെ വാതിൽ തന്നെ പറ്റുള്ളൂ എന്നാ അവർ പറയുന്നത്. അത് വാതിൽ തന്നെയാണ്, ഒരു കുടി കൂടി വ്യത്യസ്തമായ വാതിൽ കൂടി നിങ്ങൾ പ്രവേശിക്കണമെന്നാണ്. അത് എല്ലാവർക്കും റേഷൻ കിട്ടാനാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ 11 മക്കൾക്കും റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും അല്ലെങ്കിൽ ചിലവര് പറയുന്നത് കണ്ണുകെട്ടുന്നതിനാണ്. 11 കുട്ടികൾ വെരി വരിയായിട്ട് പോകുമ്പോൾ കണ്ണുകെട്ടുന്നതിനാണ്. അത് വാതിൽ തന്നെയാണ്, ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഇങ്ങനത്തെ അവർക്ക് വേണ്ടിടത്തൊക്കെ സാഹിത്യം പറ്റും, ആലങ്കാരികം പറ്റും. ഇപ്പൊ മീസാൻ എന്താന്ന് ചോദിച്ചാൽ ഏത് പണ്ഡിതനോട് ചോദിച്ചാലും സുന്നിനോട് ചോദിച്ചാലും വരെ പറയില്ല, അത് സന്തുലിതാവസ്ഥയാണ്, അത് മീസാൻ എന്ന് പറഞ്ഞ തുലാസല്ല. സുന്നി മോചേര് പറഞ്ഞു അത് സന്തുലിതാവസ്ഥ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മതി, അത്രേ ഉള്ളൂ. ഇതിന് തർക്കത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഖുർആൻ ഞാൻ എപ്പോഴും എന്റെ സഹോദരങ്ങളോട് പറയണ്ടല്ലോ, ഖുർആൻ ആശയ തലത്തിലേ വായിക്കാവൂ, അതിനെ മെറ്റീരിയൽ തലത്തിൽ വായിക്കരുത്. അദ്ദേഹം ഒരു മഹാബലി നടത്തിയെന്നാണ് പോത്തിനെ അടുത്തുന്ന ഒരാൾക്ക് മനസ്സിലായെങ്കിൽ അങ്ങനെ അയാൾ അത് മെറ്റീരിയൽ തലത്തിലാണ് കണ്ടത്. നേരെ മറിച്ച് അദ്ദേഹം നടത്തിയ മഹാബലി തന്റെ ശിർക്കൻ വിശ്വാസത്തെയാണ് എന്ന് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. മൂസാ നബി അർത്ഥവും അത് തന്നെയാണ്. മൂസാ നബി തന്റെ സമൂഹത്തോട് അറുത്ത് കളയാൻ പറഞ്ഞതും അത് തന്നെയാണ്. ആ ശിർക്കൻ വിശ്വാസത്തെയാണ്, അതാണ് ആ ബക്കറത്ത്. ആ ശിർക്കൻ വിശ്വാസത്തെയാണ് അറുത്ത് കളയാൻ മൂസാ നബി തന്റെ സമൂഹത്തോട് പറഞ്ഞതും ഇബ്രാഹിം ചെയ്ത മഹാബലി അല്ലാതെ ഒരു ആടിനെ അറുക്കലല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലി. അതല്ല, ഒരു മനുഷ്യൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഒബീഡിയന്റായ ആള് എന്നുള്ള നിലക്ക്, ഒരു അനുസരണയുള്ള ദാസൻ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത് അവന്റെ മനസ്സിലെ വിഗ്രഹമാണ്, മനസ്സിലെ ശിർക്കിന്റെ വിഗ്രഹത്തെയാണ് അവൻ ബലി അറുത്തു കളയേണ്ടത്, തകർത്ത് തരിപ്പണമാക്കേണ്ടത്. അതാണ് അവൻ ചെയ്യേണ്ടത്. ആ തലത്തിൽ വായിക്കണവർക്ക് മനസ്സിലായിക്കോട്ടെ. ഇത് പറയാനും പാടില്ല എന്ന് പറയുന്നതാ എനിക്ക്. ഞാൻ എപ്പോഴും പറയണം, എന്ത് എടുക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലാകുകയാണെങ്കിൽ അവർക്ക് എടുക്കാനെങ്കിലും ഇതൊന്ന് പറയാനായിരിക്കും നിങ്ങൾ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആർക്കെങ്കിലും ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അവനെങ്കിലും എടുത്തോട്ടെ. അതല്ലേ നമ്മൾ പറഞ്ഞിട്ട്, വേറെന്താ പറഞ്ഞിട്ടത്? അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഫാഹിഷത്ത് എന്നുള്ളത് ഇട്ടപ്പോ ഇവര് സ്ത്രീ പുരുഷ ബന്ധം അത് മെറ്റീരിയലായിട്ട് കണ്ടു. ഫാഹിഷത്ത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാ ചെറുക്കാനത്. അത് ചെറുക്കാണ്. ആ ഫാഹിഷത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഫാഹിഷത്ത്, സ്ത്രീ പുരുഷ ബന്ധമല്ല. അത് നമ്മൾ പറഞ്ഞു. അതിന് ഖുർആനിന്റെ എന്താ തെളിവ്? ഇന്നമായ എഴുമുറക്കും പഹസായി, പിശാജ് നിങ്ങളോട് സൂവും പഹസാവും മാത്രമേ കൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ആകെ ഈ വ്യഭിചരിക്കാൻ മാത്രമല്ല പിശാജ് കൽപ്പിക്കുക. പിശാജ് ഒന്നാമത് കൽപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായത് പ്രവർത്തിക്കാനാണ്. അതാണ് വൈദാ പായലു ഫാഹിഷത്തൻ കാലു വചതിനാലേഹി ആപാദന എന്ന് പറഞ്ഞ് അവർ ഫാഹിഷത്ത് ചെയ്താൽ ഞങ്ങളെ വ്യാപാരത്തെ എങ്ങനെ ചെയ്യണതെന്ന്. അതിന് സമാനമായ ആയത്ത് വൈദാ കീലനഹുസ്തവും ആ ഉരുപ്പിലേക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റു എന്ന് അവരോട് പറഞ്ഞാൽ കാലു ബല്യത്തവ്യുമാൽഫൈനാലേഹി ആവാന, ഞങ്ങളെ വ്യാപാരം എന്താണെന്ന് വെച്ചാൽ അതേ ഞങ്ങൾ പിൻപറ്റു. അപ്പൊ ഇതിനോട് തത്തുല്യമായ ആയത്ത് അതാണ് പറയുന്നത്. അപ്പൊ ഖുർആനിനെ എന്തുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല, അവനാനിന്റെ പോക്കറ്റിൽ തൗസന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനിക വചനങ്ങൾ കൊണ്ട് തന്നെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. അതിന്റെ തന്നെ പദങ്ങൾ എടുത്തിട്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മുസിരിഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വായിച്ചു, ഒരാളിട്ടത് ഇസ്റാഫ്. മുസിരിഫും ഇസ്റാഫുകാരാണ്. ഇന്ന് വരെ നമ്മളുടെ ധാരണ എന്താണ്? മുസിരിഫ് എന്ന് പറഞ്ഞാൽ ധനം തോർത്തടിക്കുന്നവൻ നിന്നാണ്. പക്ഷെ 99% അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അതിരി കവിയുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ ഉപയോഗിച്ചത്. 99 നിങ്ങളും ഇസ്റാഫ് മുസിരിഫ് മുസിരിഫീൻ എന്നൊക്കെ ദൂർത്തന്മാർ അതിരി കവിയുന്നവർ എന്ന് ഖുർആൻ ഉപയോഗിച്ച് നോക്കി. 99 പിന്നെ ഒരു സ്ഥലത്ത് അല്ലതീന ഇത അമ്പക്കു അവർ ചിലവഴിക്കുകയാണെങ്കിൽ മുസിരിഫ് വലം വ്യക്തറു അവർ ഇസ്റാഫ് കാണിക്കൂല. അവിടെയും വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, അവിടെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. പക്ഷെ 99 ഇവർ സമ്മതിക്കുന്നത് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു സ്ഥലമുണ്ട് അത് നമുക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാം. അപ്പൊ 99 ഇസ്റാഫ് മുസിരിഫ് എന്ന് പറഞ്ഞ ആശയപരമായ അതിരി കവിയലാണ്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ബുഖാരി പോവുകയും അതാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് അപ്പുറത്ത് തന്റേതായ സ്വന്തമായി വന്ന് ഇസ്റാഫ് ചെയ്യലാണ് കച്ചി കെട്ടി ഇത് പോരാഞ്ഞിട്ട് വേറെയും കുറച്ചും കൂടി വേണമെന്ന ഈ അതിരി കവിയലാണ് ഖുർആനികമായി ഇസ്റാഫ് മുസിരിഫ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ ബുഖാരിനെ മുസ്ലിമിനൊക്കെ കെട്ടിപ്പൂട്ടി പാത്തി വെച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുവരണ്ടേനും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ആ ഇസ്റാഫിനെ എന്ത് ചെയ്തു? ജനപൂർത്താക്കി മാറ്റി ഇവര് ഉലു വശറബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞോടത്തതാക്കി. യാ അയ്യുഹല്ലദീ ആമനു ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വശറബു വലാ തുസ്രിഫു. തീറ്റ അല്ലാതെ, തീറ്റയുടെ ഇസ്റാഫ് അല്ലാതെ. അത് ഞാൻ പിന്നെ ആ മസ്ജിദ് എഴുതിയ ബുക്കിൽ വായിച്ചു. ആ മസ്ജിദ് എഴുതിയ ബുക്കിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഇസ്റാഫ് എന്ന് പറഞ്ഞ ധനദൂർത്തല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കലാണ്, അതിരി കവിയലാണത്. അതാണ് ആ കുലു, അതാണ് ആ വശറബു. ആ ആശയെ അള്ളാഹുവിന്റെ ഏതൊരാശയത്തെ നിങ്ങൾ നടപ്പിൽ വരുത്തുകയാണെങ്കിലും അത് നിങ്ങളുടെ ഒരു പ്രൗഡ് ഓഫ് നിങ്ങളുടെ ഒരു അലങ്കാരമായിട്ട് നിങ്ങൾ അത് എടുക്കുകയും അതിനെ മുഴുവനായി നിങ്ങൾ ഇൻടേക്ക് ചെയ്യുകയും പക്ഷെ അങ്ങനെ മുഴുവനായി നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അത് അതിരി കവിയരുത്. ആ ആശയത്തിലുള്ള അതിരി കവിയലാണ്. അപ്പൊ ഖുർആൻ ആശയതലത്തിൽ വായിക്കാതെ നിവൃത്തിയേ ഇല്ല. ആ തലത്തിൽ ഖുർആൻ വായിച്ചെങ്കിലേ ഇത് മനസ്സിലാകുള്ളൂ. ഇതിന് മെറ്റീരിയൽ തലത്തിൽ, പദാർത്ഥ തലത്തിൽ ഖുർആനെ വ്യാഖ്യാനിച്ചൊരു കാര്യമല്ല. ഫിഖ്ഹ് പറഞ്ഞാൽ എന്താ? കർമ്മശാസ്ത്രം എന്നാണ് ഇന്നത്തെ പഠനം. ഫഖഹ യഫ്ഖഹു ഫിഖ്ഹ്, അലിമയാലമു ഇൽമു. ഫഖഹ യഫ്ഖഹു ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് നമ്മളെ മനസ്സിൽ കർമ്മശാസ്ത്രം എന്നാണ്. കർമ്മശാസ്ത്രം അല്ല ഖുർആനിൽ ലാ യഫ്ഖഹുനാണ് ഈ ആശയത്തെ ഉൾക്കൊള്ളലും അതിന്റെ ഈമാനുമാണ്. ഖുർആൻ എങ്ങനെ എവിടെയൊക്കെ പദങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുന്നു? തഫക്കഹു ഫിദ്ദീനി, അവര് ദീനിന് ഫിഖ്ഹായിട്ടില്ല എന്ന് പറഞ്ഞാൽ ദീനിനെ അവര് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിന് അവന്റെ അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓടിക്കൊടുത്താൽ ലാ യഫ്ഖഹൂന, അവരതിൽ ഫിഖ്ഹാവൂല എന്ന് പറഞ്ഞാൽ അതിനെ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരൂല എന്നല്ല. ആ ദൈവികമായ വചനങ്ങളെ അവൻ പകർന്നു ഉൾക്കൊള്ളുകയും അതിനെ വിശ്വാസത്തിലെടുക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുകയില്ല എന്ന. പക്ഷേ ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥങ്ങളത്ര, അനുഷ്ഠാനങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളത്ര. അപ്പൊ അതാണ് ഖുർആനിനെ എവിടുന്ന നമ്മൾ വായിക്കേണ്ടത്? ഖുർആനിനെ ഖുർആൻ കൊണ്ട് വായിക്കണം. ഖുർആനിനെ ഖുർആൻ കൊണ്ടല്ലാതെ വായിക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഖുർആനിലെ പിന്നെ രക്തം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം. അത് ഇവരെന്ത് ചെയ്തു? ഒരു പോത്തിന്റെ രക്തമാക്കി, ഒരു ഒട്ടകത്തിന്റെ രക്തമാക്കി, ഒരു മൂരിയുടെ രക്തമാക്കി. മനുഷ്യന്റെ രക്തമാണത്, അതുകൊണ്ടാണ് അത്തമ് എന്ന് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അത്തമ് സാധാരണ ദമല്ല. ഇപ്പൊ സാധാരണ ലോകം, നിങ്ങൾ ഒരു ബുക്കും വായിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു കിതാബിനെ വരുള്ളൂ. അവൻ ഒരു ബുക്കും നിങ്ങൾ വായിക്കരുത് എന്നാണെങ്കിൽ അൽകിതാബ് എന്ന് പറയില്ല. അൽകിതാബ് എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു പുസ്തകമാണ് വായിക്കണ്ടാണ് അതിന്റെ അർത്ഥം. അതാ ഞാൻ പറയണത്, നിങ്ങൾ ഒരു ബുക്കും ലോകത്തെ ഒരു ബുക്കും വായിക്കണ്ട എന്ന് പറയുന്നതിന് കിതാബിനെ പറയുള്ളൂ, അൽകിതാബ് എന്ന് പറയില്ല. എന്നെ പോലത്തെ ലോകത്തെ ഒരു രക്തം നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞതിന് വെറും ജമുനെ പറയുള്ളൂ, അജമു എന്ന് പറയില്ല. അജമു എന്ന് പറഞ്ഞു തന്നെ അതൊരു പ്രത്യേക രക്തമാണ്. അതേതാണ്? ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ഫുട്ബോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അഞ്ചേ മൂന്ന് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലാണ് അത്തമി ഇതൊരു പ്രത്യേകമായ രക്തമാണ്, മനുഷ്യന്റെ രക്തം കുടിക്കലാണ്, മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം നമ്മൾ ചൂഷണം ചെയ്യലാണത്. അത് ആരാന്റെ തോര കുടിക്കരുതെന്ന് നമുക്ക് പറയാം, പക്ഷെ അള്ളാഹ്ക്ക് പറയാൻ പറ്റില്ല എന്നാ വരും. ഏയ്, അള്ളാഹ്ക്ക് പറയാൻ പറ്റില്ല. അത് അവന്റെ വിയർപ്പിന്റെ ഫലം, അവന്റെ അധ്വാനത്തിന്റെ ഫലം നമ്മൾ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് മുൻഖനിക്കത്ത് എന്ന് പറഞ്ഞാൽ കൊള്ളക്ക് പിടിക്കുക എന്നാണ് പറയുന്നത്. പോത്തിന്റെ കൊള്ളക്കാ വെച്ചിരിക്കുന്നത്, മനുഷ്യന്റെ കൊള്ളക്കാ പിടിക്കുന്നത്, പോത്തിന്റെ അല്ല. ഇതൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ഇതിന് പറയുന്നത്. പോത്തുമായി ബന്ധപ്പെട്ടതല്ല, പോത്തിനുള്ള മാർഗനിർദ്ദേശം അല്ലത്. ഇവർ പറയുന്ന പോത്തിന്റെ കഴുത്തിന്റെ പിടിച്ചിട്ട് ചത്ത പോത്തിനെ തിന്നാൻ പാടില്ല എന്ന്. ഞാൻ ആ മാഷോട് ചാക്കി കറണ്ട് പിടിച്ച് ആരാ പറഞ്ഞ ആദ്യം ആരപ്പൊ ചത്തതല്ലാത്ത തിന്നണത് ആരാ? ആരപ്പൊ ജീവുള്ള പോത്തിന്റെ പിന്നാലെ പോയിട്ട് അതിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു കഷ്ണെടുത്ത് തിന്നണത്? ഒക്കെ തന്നെ തന്നെ തിന്നണത്. അപ്പതല്ലേ? ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ചാകുകയാണെങ്കിൽ 100,000 ചാകരുണ്ടല്ലോ. ഈ 4 തരത്തിലെ ചാവുള്ളൂ ഒരു ജീവി? ഈ 4 തരത്തിലെ ഒരു ജീവി ചാവുള്ളൂ നിങ്ങൾ പറയും? ആയിരക്കണക്കിന് രൂപത്തിൽ ജീവികൾ ചാകാം. അതൊക്കെ പറയട്ടെ, അങ്ങനെ ഒന്നും ചത്ത തിന്നാൻ പാടില്ല. അല്ലെങ്കിൽ മൊത്തത്തിലൊന്നു പറയാത്ത ശവങ്ങൾ ചത്തതൊന്നും തിന്നരുതെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഇത് 4. അപ്പൊ ഞാൻ പറയുന്ന അത് മുൻഹരിക്കത്ത് എന്നാണ് ഈ മനുഷ്യന്റെ കൊള്ളക്കാ പിടിക്കുന്നത്. ദുർബലരും അശരണരും സാധുക്കളുമായ ആളുകൾ, അടിച്ചമർത്തപ്പെട്ട സാധുക്കൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അവന്റെ കൊള്ളക്ക് പിടിക്കുക. കൊള്ളക്ക് പിടിക്കാൻ നമ്മൾ ഇവർ തന്നെ പിടിക്കണമില്ല, അവന്റെ ശബ്ദത്തെ തകർത്തു കളയാം. മിണ്ടരുത്. ഇത് കാലാകാലങ്ങളിൽ പുരോഹിതന്മാരും ഭരണകർത്താക്കളും ചെയ്തതാ, സാധുക്കളെ ചൂഷണം ചെയ്യാൻ. അപ്പൊ ദുർബലരും സാധുക്കളും അശരണരുമായ പാവപ്പെട്ട ആളുകൾ, അവർ ഒരിക്കലും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൊള്ളക്ക് പിടിക്കുക, അത് ചത്ത പോത്തിനാക്കി മാറ്റി സാധുക്കൾ അങ്ങനെ നേരാൻ വിട്ടു ഇവരെ അടിമകളാക്കിയിട്ട്. ഇവരുടെ അടിമ ഞാൻ പറഞ്ഞു അഞ്ചേ മൂന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ബിന്യാമിന്റെ ആട് ജീവിതം അറിഞ്ഞില്ലായിരുന്നു. അഞ്ചേ മൂന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ബിന്യാമിന്റെ ആട് ജീവിതം എന്ന ബുക്കിൽ പിന്നെ അയാൾക്ക് നോവൽ എഴുതാൻ ലോകത്ത് അവസരം ഉണ്ടാവില്ലായിരുന്നു. ഈ അഞ്ചേ മൂന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദുർബലരെയും അശരണരെയും പാവപ്പെട്ടവരെയും സാധുക്കളെയും ചൂഷണം ചെയ്ത് അടിച്ചമർത്തുന്ന അതാണ് അതിൽ മുഴുവൻ പറയുന്നത്. അപ്പൊ ഖുർആനിനെ എനിക്ക് ആ പിന്നെ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വായിക്കുക, ആശയതലത്തിൽ വായിക്കുക. ഞാൻ ചോദിച്ചു ഒമാ അഖലസബു വന്യമൃഗം തിന്നത് നിങ്ങൾ തിന്നരുത്. വന്യമൃഗം തിന്നത് തിന്നാൻ എവിടുന്ന കിട്ടുക? അത് വന്യമൃഗത്തിന്റെ വയറ്റിൽ പോയില്ലേ? നേരെ മറിച്ച് ഒമാ ബഖിയമിൻ അഖിലി സബു എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല. വന്യമൃഗം തിന്നതിന്റെ ബാക്കി തിന്നരുത് എന്നാണെങ്കിൽ ഓക്കെ. ഒമാ ബഖിയ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, എന്നാലും സമ്മതിക്കാം. ഇത് ഒമാ അഖല തിന്നുകളെ കഴിഞ്ഞത് മാറിയണത് തിന്നുപോയത് ഇനി അത് കിട്ടൂല. ഇങ്ങനെ വെറുതെ വിവരക്കട ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് നൂറ്റാണ്ടുകളായിട്ട് ഈ നോട ഇങ്ങനെ വായിച്ച് വായിച്ച് അങ്ങനെ പോവുക. എന്നിട്ട് അതിലൂടെ നമ്മളും പോകണം പറയുന്നത്. സോറി സുഹൃത്തെ, ഒഴിവില്ല. ഇതാ പറയാനുള്ളത്. നമ്മൾ നിങ്ങൾ പോയിപ്പോഴും തർക്കിക്കുന്നില്ലല്ലോ. ഒരാളോടും തർക്കിക്കാനോ ഒരാളോടും വെക്കാനെടുക്കാനോ ഈ പറഞ്ഞ തന്നെ നിങ്ങൾ ഇടിക്കാൻ മതിയാവുമെന്നോ ആരോടും വാശിയില്ല. സഹോദരങ്ങളെ, ഇതാണ് മനസ്സിലാകണം. ഇങ്ങനെയാണ്, ഇതാണ് മനുഷ്യ സമൂഹത്തിന് ഗുണകരമായിട്ടാണ് ഒരു പോത്തിനെ തിന്നെന്നാണ് പറയുന്നതും മനുഷ്യരുടെ രക്തം ചൂഷണം ചെയ്ത് കുടിക്കരുത് എന്ന് പറയുന്നതും ആശയത്തിൽ എത്രമാത്രം വ്യത്യാസമാണെന്ന് ചിന്തിക്കുന്നവനെ കുറ്റുള്ളൂ. അല്ലാത്തവനത് മനസ്സിലാവില്ല. എത്രമാത്രം ആശയ വിശാലതയാണ് ഇതിന്റെ വ്യാപ്തി എന്നുള്ളത് അന്നം തിന്നുന്നവന് മനസ്സിലാവും, അല്ലാത്തവന് മനസ്സിലാവില്ല. നീ ഒരു പോത്തിനെ തിന്നരുത്, പോത്തിന്റെ അടുത്ത് തിന്നരുത് എന്ന് പറയുന്നത്, എന്നാ അത് തിന്നരുത്, പോത്തിന്റെ അടുത്ത് തിന്നരുത് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ നല്ലത്. കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോത്ത് കുറച്ച് കുറക്കാം. കാർഡിയോളജിസ്റ്റിന്റെ മുന്നിൽ പോയി നിന്ന് ക്യൂ നിൽക്കുന്നത് കുറച്ച് കുറക്കാം. അതാ അത് അങ്ങനെ പറഞ്ഞാൽ അത് അതും അത് മെസ്സാജാ ചെയ്യാം. നേരെ മറിച്ച് മനുഷ്യന്റെ രക്തം കുടിക്കരുത്, അവനെ ചൂഷണം ചെയ്യരുത്, അവന്റെ അവകാശങ്ങളെ കവർന്നെടുക്കരുത്, അവന്റെ ശബ്ദങ്ങളെ പുറത്തേക്ക് വരാതിരിക്കാൻ അവന്റെ കൊള്ളക്ക് പിടിക്കരുത്. ഇതൊക്കെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഉന്നതമായ ആശയങ്ങളാണ്. ഒരു വിപ്ലവമാണ് ലോകത്ത് സൃഷ്ടിക്കാൻ പോവുക. ആ വിപ്ലവത്തെയാണ് അടിച്ചമർത്തിയത്. നിങ്ങൾക്ക് അറിയില്ല ഇത് ഖുർആൻ എന്താണ്, എന്താണ് ഈ ഖുർആൻ എന്ന് അറിയില്ല. ഇതിന്റെ ഈ സാഗരം എന്താണെന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സാഗരം സമൂഹം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ലോകത്തൊരു വിപ്ലവം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ പാവപ്പോഴും അനുഷ്ഠാന ആചാരങ്ങളുടെ പിന്നാലെയാണ് ഈ സമൂഹം. അതിനെ ഈ സമൂഹത്തിന് നേരെയുള്ളൂ. എന്താണ് നമ്മൾ പറയണത്? അതാണ് ഈ ഖുർആൻ മനസ്സിലാക്കാൻ. പക്ഷെ മനസ്സിലാക്കുന്നുണ്ട് ആളുകൾ, സൈലന്റ് ആയിട്ട് വളരെ നിശബ്ദമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾ ഇന്നോ നാളെ ഒരു വിപ്ലവം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. മാറ്റം മെല്ലേ ഉണ്ടാവുള്ളൂ, മാറ്റം മെല്ലേ ഉണ്ടാവുള്ളൂ. 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന പല ആചാരങ്ങളും ഈ സമൂഹം അറിയാതെ തന്നെ മാറ്റി. ഇത് മാറ്റം മെല്ലേ ഉണ്ടാവുള്ളൂ. അത് ഇന്ന് നമ്മളോട് പറഞ്ഞിട്ട് നാളെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടൂല. അത് ചിലപ്പോൾ വർഷങ്ങളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഫലം വരിക. പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ വികാസം പണ്ട് 500 കൊല്ലം കൊണ്ട് നടന്നിരുന്ന മാറ്റം ഇപ്പൊ 5 കൊല്ലം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഈ വ്യത്യാസമാണ് ലോകത്തുണ്ടാകാൻ പോണത്. ഈ മാറ്റത്തിന്, ഈ വ്യത്യാസത്തിന്, ഈ മാറ്റത്തിന് കൂടെ ചേർന്നാൽ അതിന്റെ ഒരു പങ്ക് നമുക്കും കിട്ടുമെന്ന് മാത്രം. കൂടെ കൂടാൻ പറ്റണമെന്ന് അവർ കൂടെ കൂടാൻ എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും കൂടെ കൂടിയാൽ അതിന്റെ ഫലം അനുഭവിക്കാം. അത് ചരിത്രത്തിൽ എവിടെയെങ്കിലും എഴുതപ്പെടും. നിങ്ങൾ വിചാരിക്കണ്ട ഇത് മാറ്റം ഉണ്ടാവില്ല എന്ന്. മാറ്റം തീർച്ചയായും ഉണ്ടായേ മതിയാവും. മനുഷ്യനല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. ഒരു സോമാലിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സിറിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഈജിപ്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനപൂർണമായ ഒരു ജീവിതമാണ് ലോകം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഖുർആന്റെ വായന ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയെങ്കിൽ, ആശയതലത്തിൽ ഈ ഖുർആനെ മനസ്സിലാക്കിയെങ്കിൽ ഈ വെട്ടും കുത്തും ഒക്കെ ഇല്ലാതാവും. അപ്പം നിങ്ങൾക്ക് കിത്താബും ജിഹാദും ഒക്കെ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവും. എന്താണ് ഈ കിത്താബ്? അവർക്ക് വരാൻ പോണുള്ളൂ. എന്താണ് ഈ കിത്താബ്? എന്താണ് ജിഹാദ്? അതാണ് ഞാൻ അടിക്കടി എന്റെ സഹോദരങ്ങളോട് ആശയതലത്തിൽ വായിക്കുന്നത്. ആശയതലത്തിൽ ഇതിൽ വായിക്കും, ആശയതലത്തിൽ ഇത് വായിക്കും എന്ന് പറയുന്നത്. അപ്പൊ പെരടി വെട്ടാതിന് കിട്ടൂല. അതിലാണ് വറബാന്ന് പറഞ്ഞ വെട്ടലല്ല, തല്ലലും അല്ല. അത് ശരിയാണ് മോപ്പർ എഴുതിയത്. വെട്ടലും അല്ല, തല്ലലും അല്ല. അയനാക്ക് എന്ന് പറഞ്ഞ പെരടിയല്ല, പെരടിയല്ല വായിച്ചു. കാരണം മൂന്ന് സ്ഥലത്ത് ഖുർആനിലെ അയനാക്ക് ഉപയോഗിച്ച, മൂന്നല്ല, മൂന്നിൽ കൂടുതൽ സ്ഥലങ്ങൾ അയനാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും പിരടിയല്ല. പിന്നെ ഈ തൗബയിലേക്ക് വന്നപ്പോ മാത്രമേ ഉള്ള ഈ പെരടി, അല്ല അൻഫാലിക്ക് വന്നപ്പോ മാത്രമേ ഉള്ള ആ പെരടി വന്നത്. അവരുടെ പിരടികളിൽ ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞപ്പോ പെരടിയല്ല. അവരുടെ പിരടികളിലെ ചങ്ങല ഇറക്കി വെക്കുന്നു പറഞ്ഞാൽ പെരടിയല്ല. അവിടെ ഒന്നും പെരടിയല്ല. പക്ഷേ ഒന്നിരിക്കൂ ഫൗക്കറ്റ് അയനാക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അയനാക്കും പെരടിക്ക് വെട്ടലെന്നെ. അപ്പൊ വിറമ്പക്ക് മുറുക്കലെന്നെ ഒരു പുതിയ അർത്ഥം. അപ്പൊ അതാണ് ആശയതലത്തിൽ നിങ്ങളത് വായിക്കും. പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് സൂറത്തു അയനാക്കിൽ പറഞ്ഞപ്പോ അനുഹും മിശ്രഹും അതിലാലല്ലെത്തി ഫി അയനാക്കി എന്ന് പറഞ്ഞപ്പോ അവരുടെ പിരടികളിലെ ചങ്ങലകൾ ആ പ്രവാചകൻ ഇറക്കി വെക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസപരമായ ബുദ്ധിപരമായ അടിമത്തം മുഴുവൻ എടുത്തു കളയും. ഒരു സമൂഹത്തിന്റെ ബുദ്ധിപരമായ അടിമത്തം എടുത്തു കളഞ്ഞ പിന്നെ ആ സമൂഹത്തെ തുരിച്ചാ കിട്ടും. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എത്ര വലിയ ആശയമാണ് നിങ്ങൾക്ക് അറിയാം? ഒരു സമൂഹത്തിന്റെ ബുദ്ധിപരമായ അടിമത്തം, ഫിസിക്കലി അടിമത്തം വലിയ അടിമത്തമല്ല. നിങ്ങളിന്നോടൊരു സഹായിക എടുത്തു വെക്കാൻ പറഞ്ഞാൽ ഞാനത് എടുത്തു വെച്ചാൽ അടിമത്തമല്ല. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ ബുദ്ധിപരമായ അടിമത്തം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അടിമത്തം വേറെ ലോകത്തില്ല. അതാ ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും ഒഴിഞ്ഞു പറയണെന്താ, എന്നേക്കാൾ ചിന്തയും ബുദ്ധിയില്ല മസ്തിഷ്കമുള്ള ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്ത നിങ്ങൾക്ക് ഇട്ടു തരുന്നത്. ഒരിക്കലും ഞാൻ ചിന്തിക്കണ പോലെ നിങ്ങൾ ചിന്തിക്കരുതെന്ന് വിചാരിച്ചിട്ട സ്വതന്ത്രമായി നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഒരു ദൂതനും ഒരു പ്രവാചകനും അവർക്ക് വേദവും നീതിയും കൊടുത്തിട്ട് ഒരാളോടും പറയില്ല നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കൂ എന്ന്. ഒരു ദൂതനും ഒരു ജനതയോടും പറയാൻ പാടില്ല എന്ന് ഖുർആനിന്റെ വളരെ കർക്കശമായ കൽപ്പനയുണ്ട്. ഖുർആനിന്റെ ഒരു ദൂതൻ, ഒരു ദൂതന് വേദവും നീതിയും കൊടുത്തിട്ട് ആ ദൂതൻ ഒരു ജനതയോടും പറയരുത് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ എനിക്ക് ഒബീഡിയന്റായിട്ട് ജീവിക്കൂ എന്ന് ഒരു ദൂതനും ഒരാളോടും പറയാൻ പാടില്ലാന്ന് പ്രവാചകന്മാർക്ക് കൊടുത്ത കൽപ്പനയാണ്. ആ പ്രവാചകന്മാരുടെ അനുയായികളായിട്ട് പോരുന്ന നമ്മൾ, ഈ വേദം പ്രബോധനം ചെയ്യുന്ന നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണമെന്ന് എങ്ങനെ പറയാം? അതാ ഞാൻ പറയുന്നത്, ഞാനത് ഒഴിഞ്ഞു പറയുന്നത് അതാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കും, സ്വതന്ത്രമായി ചിന്തിക്കുകയും അതിനപ്പുറത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരിയിലേക്ക് നിങ്ങൾ പോവുകയും. അതാ പറയുന്നത്, അതാണ് ഒരാൾ ചിന്തിക്കുന്നത് പോലെ. അതാണ് ബുദ്ധിപരമായ അടിമത്തമാണ് ഏറ്റവും വലിയ അടിമത്തം. അതിനേക്കാൾ വലിയ അടിമത്തം ലോകത്ത് വേറെ ഇല്ല. അതാണ് ഖുർആൻ അവരുടെ അയനാക്കുകളിൽ നിന്ന് അവരുടെ ചങ്ങലകളെ എടുത്തു മാറ്റും. അതാണ് ഇന്നാജാലാസി അയനാക്കിയും മകലാലും അവരുടെ ബുദ്ധിയിലാണ് തങ്ങല. സൂറത്ത് യാസീൻ പറഞ്ഞു, അല്ലാതെ കഴുത്തിന് തപ്പി നോക്കിയാൽ തങ്ങല കാണൂല. ആശയത്തിലാണ് ഖുർആൻ വായിക്കേണ്ടത്. ഇത് ഞാൻ നിങ്ങളോട് ഇനി എങ്ങനെ പറഞ്ഞുതരാം? എങ്ങനെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ശുദ്ധി എന്ന് പറയുന്നത് ആശയതലത്തിലുള്ള ശുദ്ധിയാണ്. 99 സ്ഥലങ്ങളിലും ശുദ്ധി ഖുർആനിൽ വന്നതൊക്കെ ആശയതലത്തിലുള്ള. ഈ വധുവിന്റെ സ്ഥലത്തിലുള്ളത് ശുദ്ധി. അതും കൂടി എന്താ ആശയതലത്തിൽ മനസ്സിലാക്കാൻ പ്രയാസം? 99 സ്ഥലങ്ങളിലും നിങ്ങൾ തഹൂർ നോക്കി അവന്റെ വിശ്വാസപരമായ ആശയപരമായ തീർക്കിൽ നിന്നുള്ള പരിശുദ്ധിയാണ്, അവന്റെ മാനസികമായ പരിശുദ്ധിയാണ്, ആശയതലത്തിലുള്ള ആത്മീയ തലത്തിലുള്ള അവന്റെ പരിശുദ്ധിയാണ്. അല്ലാതെ അവന്റെ കയ്യിലോ കാലിലോ തളി കൈ കളയുന്ന ആ ശുദ്ധിയല്ല, അത് ഫിസിക്കലല്ല. ഖുർആനിൽ തഹൂർ ഉപയോഗിച്ച 99 സ്ഥലങ്ങൾ നോക്കി. ശുദ്ധി എന്ന് പറയുന്നത് അവന്റെ ആശയ തലത്തിലാണ്, അവന്റെ ആത്മീയ തലത്തിലാണ്. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ നിങ്ങളോട് മുഖ്യമായിട്ടും പറയാനുള്ളത്, ഖുർആൻ ആശയ തലത്തിൽ വായിക്കണം. ഖുർആൻ ആശയ തലത്തിൽ ഖുർആനെ നിങ്ങൾ വായിക്കണം. അപ്പോഴേ ഖുർആനിന്റെ ഉന്നതമായ ആ മൂല്യങ്ങൾ, ആ തത്വങ്ങൾ, ആ ദർശനങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു വിഷയമായിട്ടൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ